2022 സെപ്റ്റംബർ 15 വ്യാഴാഴ്ച കേരളകൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് ആർ സ്മിതാദേവി. വായനക്കാർ പറയുന്നു, മൂല്യനിർണയം ശാശ്വത പരിഹാരം വേണം. തുറവൂരിൽ നിന്നും ബിജിമോൾ എഴുതുന്നു, കേരളത്തിലെ സർവകലാശാലകളുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യമാണ് ഇന്നുള്ളത്. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ പരീക്ഷാ നടത്തിപ്പ് ആകെ കുത്തഴിഞ്ഞ രീതിയിലാണ് നടക്കുന്നത്. MSc 2 പേപ്പറിന്റെ ഫലം വന്നപ്പോൾ എന്റെ മകൾ പരാജയപ്പെട്ടു. തുടർന്ന് സ്ക്രൂട്ടിനിക്കും റീവാലുവേഷനും അപേക്ഷ നൽകി. സ്ക്രൂട്ടിനിയിൽ വ്യത്യാസമൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. തുടർന്ന് റീവാലുവേഷൻ റിസൾട്ട് കാത്തിരിക്കുന്നതിനിടയിൽ സപ്ലിമെന്ററി പരീക്ഷയ്ക്കുള്ള അപേക്ഷ ക്ഷണിക്കുകയും ഫീസടച്ച് പരീക്ഷ എഴുതുകയും ചെയ്തു. സപ്ലിമെന്ററി പരീക്ഷ കഴിഞ്ഞ് വളരെ വൈകിയാണ് റീവാലുവേഷൻ റിസൾട്ട് പ്രസിദ്ധീകരിച്ചത്. അപ്പോഴേക്കും 23 മാർക്ക് വീതം രണ്ട് പരീക്ഷകൾക്കും കൂടുതലായി ലഭിച്ചു. ജയിച്ച പരീക്ഷ വീണ്ടും എഴുതേണ്ടിവരുന്ന കുട്ടികളുടെ മാനസികാവസ്ഥയോ അവർക്കുണ്ടാകുന്ന ധനനഷ്ടമോ ഒന്നും യൂണിവേഴ്സിറ്റിക്ക് പ്രശ്നമല്ല. താൻ എഴുതിയ ഒരു പരീക്ഷയ്ക്ക് തോറ്റുപോയത് എങ്ങനെയെന്നോ ആ പരാജയത്തിന് കാരണം എന്തെന്നോ അറിയാനുള്ള അവകാശം ഒരു കുട്ടിക്കില്ലേ? 10 ക്ലാസ് മുതലുള്ള പരീക്ഷകളുടെ പേപ്പർ കുട്ടികൾക്ക് തിരിച്ചുകൊടുക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഇതാരും കാണുകയില്ലെന്നോ അറിയുകയില്ലെന്നോ ഉള്ള വിശ്വാസമാണ് പലപ്പോഴും അലക്ഷ്യമായി പേപ്പർ നോക്കാൻ അധ്യാപകരെ പ്രേരിപ്പിക്കുന്നത്. താൻ എഴുതിയ ഒരു പരീക്ഷയ്ക്ക് എത്ര മാർക്ക് കിട്ടിയെന്നും അതിന് എന്തൊക്കെ പോരായ്മകൾ ഉണ്ടായിരുന്നുവെന്നും അറിയാനുള്ള അവകാശം ഒരു വിദ്യാർത്ഥിക്കില്ലേ? ഇനിയെങ്കിലും ഇത്തരം ഏർപ്പാടുകൾ നിർത്തലാക്കി പേപ്പറുകൾ കുട്ടികൾക്ക് തിരിച്ചുകൊടുക്കുന്ന സംവിധാനം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. പുനർമൂല്യനിർണയത്തിന്റെ ഫലം വരുമ്പോൾ നിശ്ചിത ശതമാനത്തിലധികം മാർക്ക് കിട്ടിയാൽ പേപ്പർ നോക്കിയ അധ്യാപകർക്ക് അതുമായി ബന്ധപ്പെട്ട നടപടികൾ നേരിടേണ്ടി വരും എന്നതിനാൽ പുനർമൂല്യനിർണയം നടത്തുന്ന അധ്യാപകർ സ്വന്തം കൂട്ടത്തിലുള്ളവരെ സഹായിക്കാൻ ആ പരിധിക്ക് താഴെയുള്ള മാർക്ക് മാത്രമേ നൽകാറുള്ളൂ എന്നത് എല്ലാവർക്കും അറിയാവുന്ന രഹസ്യമാണ്. ആയതിനാൽ ഈ സമ്പ്രദായത്തിന് ഒരു മാറ്റം വന്നേ മതിയാകൂ. ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയാൽ അനേകം കാര്യങ്ങൾ ബോധ്യപ്പെടും. ഈ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കാൻ അധികാരസ്ഥാനങ്ങളിലുള്ളവരുടെ ഇടപെടൽ ആവശ്യമായിരിക്കുന്നു. അവരുടെ കണ്ണു തുറപ്പിക്കാൻ സാധാരണക്കാരായ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്കൊപ്പം നിൽക്കുന്ന കേരളകൗമുദിക്ക് കഴിയുമെന്ന് വിശ്വസിക്കുന്നു. ശ്വാനൻ വാഴും കേരളം, രാഗനാഥൻ വയക്കാട്ടിൽ എഴുതുന്നു. 1980കളിൽ അലഞ്ഞുതിരിയുന്ന നായ്ക്കളെ കൊല്ലാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അനുമതിയുണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെ ചെയ്താൽ വലിയ കുറ്റമാകുന്ന വിധത്തിൽ നിയമ ഭേദഗതി വന്നു. ഓരോ ദിവസവും പിഞ്ചു കുഞ്ഞുങ്ങൾ മുതൽ വയോജനങ്ങൾ വരെ എത്രയെത്ര പേർക്കാണ് തെരുവു നായ്ക്കളുടെ കടിയേൽക്കുന്നത്? പേപ്പട്ടിയുടെ കടിയേറ്റ് ഏതാനും മാസങ്ങൾക്കകം 50,000 പേർ മരണപ്പെട്ടു. തെരുവു നായ ശല്യം ഒഴിവാക്കാൻ എന്താണ് പരിഹാരം? വന്ധ്യംകരണം കൊണ്ട് അവയുടെ ആക്രമണ സ്വഭാവം മാറുമോ? വാക്സിൻ കുത്തിവെച്ച് വീണ്ടും തെരുവിലേക്ക് വിട്ടാൽ അവ കടിക്കില്ലെന്ന് ഉറപ്പുണ്ടോ? കൂട്ടമായി ഓടുന്ന നായ്ക്കൾ കുറുകെ ചാടിയും അവയെ കണ്ട് ഭയന്നും ഇരുചക്രവാഹനങ്ങളിൽ നിന്ന് വീണ് പരിക്കേൽക്കുന്നതും മരിക്കുന്നതും നിത്യസംഭവമായിട്ടുണ്ട്. ഇപ്പോൾ വഴിയോരത്ത് തള്ളുന്ന ഭക്ഷ്യ മാംസാവശിഷ്ടങ്ങളാണ് അവയുടെ ഭക്ഷണം. ഇറച്ചിക്കോഴി അറവു മാലിന്യവും ധാരാളം ലഭിക്കുന്നു. അത് കിട്ടാതെ വരുമ്പോൾ വീടുകളിൽ വളർത്തുന്ന കോഴികളെ അല്ലെങ്കിൽ താറാവുകളെ ഓടിച്ചിട്ട് പിടിച്ചു തിന്നുന്നു. കൂട്ടമായി വന്ന് കൂട് പൊളിച്ച് കൊണ്ടുപോയി ഭക്ഷിക്കുന്നു. എതിർത്താൽ മനുഷ്യർക്ക് നേരെ ചാടി വീഴുന്നു. ഇതിനൊരു പരിഹാരം എന്താണ്? കൊന്നൊടുക്കാൻ കഴിയില്ല. അതിനാൽ എല്ലാ തെരുവു നായകളെയും പിടികൂടി ജയിൽ ഉൾപ്പെടെയുള്ള അതിസുരക്ഷാ മേഖലകളിൽ കണ്ണിയകലം കുറവുള്ള കമ്പിവേലിയുണ്ടാക്കി അതിനകത്ത് പാർപ്പിക്കുക. ഭക്ഷണം നായപ്രേമികൾ ഉൾപ്പെടെയുള്ള സന്നദ്ധ സംഘടനകൾ നൽകട്ടെ. അല്ലാതെ സാങ്കേതിക പ്രശ്നങ്ങൾ പറഞ്ഞ് സ്വൈരവിഹാരം നടത്താൻ അനുവദിച്ച് മനുഷ്യജീവനെടുക്കാൻ വിടരുത്. വീട്ടിൽ വളർത്തുന്ന നായയ്ക്ക് നിർബന്ധമായും ലൈസൻസ് സമ്പ്രദായവും വാക്സിനും നൽകുന്നുണ്ടെന്നും ഉറപ്പുവരുത്തുക. വിഷയത്തിൽ പരസ്പരം കുറ്റപ്പെടുത്താതെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ പ്രായോഗികമായ മാർഗങ്ങൾ അടിയന്തരമായി കണ്ടെത്തുക. തെരുവു നായ്ക്കളെ പിടികൂടി പുനരധിവസിപ്പിക്കുക. ഡോഗ്സ് ഓൺ കൺട്രി എന്ന ചീത്തപേരിൽ നിന്നും കേരളം മുക്തമാകട്ടെ.